بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചും വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചും സലീമായ കൽബോടെ, അതായത് കളങ്കമില്ലാത്ത മനസ്സോടെ ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا سوره الاحزاب 21 ആയത്ത് എല്ലാവർക്കും മനപാഠം ഉണ്ടാകുന്ന ആയത്താണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. لقد كان لكم في رسول الله اسوه حسنه, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്, മികച്ച മാതൃകയുണ്ട്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവർക്ക്. എനിക്ക് എല്ലാ കാര്യങ്ങളും അർപ്പിക്കാനുള്ളത് അള്ളാഹുവിൽ മാത്രമാണ് എന്ന് ഉറപ്പുള്ളവർക്ക്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. അതേപ്രകാരം വൽ യൗമൽ ആഖിർ, പരലോകത്തിൽ പ്രതീക്ഷിക്കുന്നവർക്ക്, പരലോകത്താണ് എനിക്ക് യഥാർത്ഥമായ നേട്ടം ലഭിക്കേണ്ടത്, ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് സ്വർഗമാണ് എന്ന പ്രതീക്ഷയുള്ളവർക്ക്, വദക്കർ അല്ലാഹു കസീറ, അള്ളാഹുവെ ധാരാളമായി സ്മരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി, നമ്മുടെ ഹൃദയത്തെ കളങ്കപ്പെടുത്തുന്ന ഏറ്റവും ഗുരുതരമായ ദുർഗുണങ്ങളിൽ ഒന്നാണ്, മനുഷ്യ തലമുറയിൽ ആദ്യം തന്നെ കടന്നുകൂടിയ ദുർഗുണങ്ങളിൽ ഒന്നാണ് അസൂയ. അസൂയയും പകയുമില്ലാത്ത ഒരു മനസ്സുമായി മരിക്കുന്നവർക്കുള്ള മഹാഭാഗ്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കളങ്കമില്ലാത്ത മനസ്സുമായി അള്ളാഹുവിങ്കൽ എത്തിച്ചേരാനുള്ള ഭാഗ്യത്തിനായി ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ച പ്രാർത്ഥന നമ്മൾ പഠിച്ചു. എന്നെ അപമാനിക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് കൽബ് സലീമുമായി അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമ്മൾ പഠിച്ചു. അതിന് കുറുക്കുവഴികളൊന്നുമില്ല. നല്ല മനസ്സുമായി അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ നമുക്കുള്ള മാതൃക എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂലിൽ മാത്രമാണ്. ധാരാളം കാര്യങ്ങൾ എണ്ണി പറയാനുണ്ട്, ചിലത് നമുക്ക് എടുത്തു പറയാം. സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ്, അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ള പറഞ്ഞു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർന, ഞാൻ നിയുക്തനായത് ആദമിന്റെ മക്കളിൽ തലമുറകൾ തലമുറകളായി വരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല തലമുറ ഏത് കാലഘട്ടത്തിലാണോ ആ കാലത്താണ്. ഒരുപാട് തലമുറകൾ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയി, ഇനിയും ഒരുപക്ഷെ ഒരുപാട് തലമുറകൾ വരാനുണ്ട്. വ്യത്യസ്ത തലമുറകളിൽ ലോകത്ത് ഏറ്റവും മികച്ച തലമുറ ജീവിച്ചിരുന്നത് എന്നാണ്? ആ കാലത്താണ് ഞാൻ റസൂലായി നിയോഗിക്കപ്പെട്ടത്. ഹത്താ കുന്തു മിനൽ ഖർനിൽ ലദീ കുന്തു ഫീ, അതായത് ഞാൻ ഇപ്പോഴുള്ളതായ ഈ ഒരു നൂറ്റാണ്ടിൽ ഞാൻ എത്തുമാറ്. ഒരുപാട് തലമുറകൾ ആദം അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങനെ തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു. അതിൽ ഏറ്റവും നല്ല തലമുറയിലാണ് ഇപ്പോൾ ഞാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ച തലമുറ, അദ്ദേഹം സ്വഹാബികളെ നേരിട്ട് തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത് ആ ഒരു തലമുറ, നബിയും സ്വഹാബത്തും ഉൾക്കൊള്ളുന്ന തലമുറ, അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവരുടെ മര്യാദകൾ എന്തായിരുന്നു, അവരെങ്ങനെയാണ് അവരുടെ കൽബിനെ സലീമായി സൂക്ഷിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരുടെ മാതൃക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏത് വിഷയത്തിലും നബിയെ മാതൃകയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ കൽബ് സലീമാകാനുള്ള കാരണം. നമ്മൾ നബിയെ മാതൃകയാക്കുന്നത് പലപ്പോഴും ചുരുങ്ങിയ കാര്യങ്ങളാണ്. പലർക്കും ഇന്ന് മാതൃക ഒരു വീടെടുക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, അല്ല എവിടെ ചെന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതിന്റെയൊക്കെ മാതൃക ചുറ്റുപാടുമുള്ളവരായിരിക്കും, ചിലപ്പോൾ കാഫിറുകൾ പോലുമായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരെയാ നോക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടങ്ങുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഭൂരിപക്ഷവും. നമ്മുടെ ജീവിതത്തിന് നിസ്സാരമായ കാര്യത്തിൽ പോലും റസൂലിൽ മാതൃകയില്ലേ? അല്ലെ, യഹൂദികൾ എപ്പോഴും അസൂയയോടുകൂടി പറയാറുള്ള ഒരു വാക്യമാണ്, മലമൂത്ര വിസർജന രംഗത്ത് പോലും എങ്ങനെയാകണമെന്ന് റസൂലിന് മാതൃകയുണ്ട്. ഖിറാഅത്തിന്റെ വിഷയത്തിൽ പോലും എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതൃകയുണ്ട് അല്ലെ? എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃ. പലരും തൗഹീദ് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ സ്വീകരിച്ചാൽ ബാക്കിയൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് തീരുമാനിച്ച് നടപ്പാക്കേണ്ടതാണ് എന്നൊരു നിലപാടിലാണുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യത്തിലും, മുഴുവൻ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടാകും. അത് നോക്കുന്ന സമ്പ്രദായം നമുക്കുണ്ടോ എന്നതാണ് പ്രധാനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിലും അതേപോലെ മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടതായി സ്വഹീഹായി വന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ്, തീർച്ചയായും ഞാൻ നിയുക്തനായത് നല്ല സ്വഭാവങ്ങൾ പൂർണ്ണമായി നിലനിർത്തുന്നതിന് വേണ്ടിയാണ്, പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതായത് ഈ ലോകത്ത് ഒരു ഉത്തമ സ്വഭാവം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കാതെ നബി പോയിട്ടില്ല എന്നർത്ഥം. കാരണം നല്ല സംസ്കാരം, നല്ല സ്വഭാവം, സ്വാലിഹൽ അഖ്ലാഖ്, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവങ്ങൾ, മാന്യമായ സ്വഭാവങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് കാണാം. സഅദ് ബിൻ ഹിഷാം ബിൻ ആമിർ റളിയല്ലാഹു അൻഹു قال അദ്ദേഹം പറഞ്ഞു, അതൈതു ആയിഷത റളിയല്ലാഹു അൻഹ, ഞാൻ ആയിഷ ബീബിയുടെ അരികിൽ ചെന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ, ഓ ഉമ്മ, അഖ്ബിരീനി ബിഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എനിക്ക് റസൂലുള്ളയുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുഹു അൽഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരം ഖുർആനാണ്. അമാ തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യുന്നവനല്ലേ? അമാ തഖ്റഉൽ ഖുർആൻ, നീ ഖുർആനിൽ പാരായണം ചെയ്തിട്ടില്ലേ? എന്ത് ഖൗലല്ലാഹി അസ്സവജൽ, അള്ളാഹു ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞത് നീ ഖുർആനിൽ കേട്ടിട്ടില്ലേ? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ് എന്ന് ഖുർആനിൽ സൂറത്തുൽ ഖലമിലെ നാലാമത്തെ ആയത്തിൽ വന്നിട്ടുള്ളത് നിനക്കറിയില്ലേ എന്ന് അദ്ദേഹത്തോട് ആയിഷ ബീവി ചോദിച്ചു. ഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, ഫഇന്നി ഉരീദു അൻ അതബത്തൽ, ഞാൻ വിവാഹം കഴിക്കാതെ ഇബാദത്തിൽ മാത്രം ഒഴുകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. തബത്തുൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയാവുക, കല്യാണം കഴിക്കാതെ ഇബാദത്തിൽ മുഴുകുക. ഞാൻ കല്യാണം കഴിക്കാതെ ഇബാദത്ത് മാത്രമായി, കാരണം എനിക്ക് നബിയെപ്പോലെ വിശിഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥനായി തീരാൻ വേണ്ടി ഞാൻ ഇബാദത്തിൽ മാത്രം ഒഴുകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. അമാ തഖ്റഉ, നീ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് ഓതിയിട്ടില്ല. ഏതായത്? നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിനക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് നീ പാരായണം ചെയ്തിട്ടില്ലേ? സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ ആയത്ത്. നേരത്തെ അത് പൂർണ്ണമായി വായിച്ചു. എന്നിട്ട് ആയിഷ ബീവി അദ്ദേഹത്തിന് സഅദ് ബിൻ ഹിഷാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫഖദ് തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിലാണ് മാതൃക. അതുകൊണ്ട് കല്യാണം ഉപേക്ഷിച്ചുകൊണ്ടുള്ള സന്യാസത്തിന്റെ ഇബാദത്ത് അത് ഇസ്ലാമിലില്ല, അതിന് പുണ്യവുമില്ല എന്നാണ്. വഖദ് വുലിദ ലഹു, അദ്ദേഹത്തിന് മക്കളുണ്ടായിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 പെൺമക്കളും 3 ആൺമക്കളും ഉണ്ടായിട്ടുണ്ട്, പേരക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് മക്കളുണ്ടായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയിലേക്ക് മടങ്ങണം, ജീവിതം നന്നാകണമെങ്കിൽ സലീമായ കൽബുമായി, അസൂയയും കളങ്കവുമില്ലാത്ത മനസ്സുമായി, ഒരു സഹോദരനോട് പകയില്ലാത്ത ജീവിതവുമായി അള്ളാഹുവെ സമീപിക്കണമെങ്കിൽ റസൂലിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ തർബിയത്ത് ചെയ്തത് പഠിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാനുള്ളതാണ് എന്ന് സംശയമില്ലാതെ സമ്മതിക്കുകയും ഓരോന്ന് മനസ്സിലാക്കുമ്പോഴും അത് നാളത്തേക്ക് മാറ്റിവെക്കാതെ അപ്പപ്പോൾ തന്നെ പാലിക്കുകയും ചെയ്യുന്ന ഒരു മര്യാദ എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അദ്ദേഹം 10 വർഷം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുത്തിട്ടുള്ള ഒരു ഹാദിമാണ്. അദ്ദേഹം പറയാണ്, ഖാല ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ ലആനൻ വലാ സബ്ബാബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായി ഞാൻ കണ്ടിട്ടില്ല, ശാപവാക്കുകൾ പറയുന്നവനായി റസൂൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, അദ്ദേഹം ഒരിക്കലും ഒരാളെ ശകാരിക്കുന്നവനായിരുന്നില്ല, അദ്ദേഹം ഫാഹിഷോ ലആനോ സബ്ബാബോ മറ്റുള്ളവരെ തെറിവിളിക്കുന്നവനായിരുന്നില്ല. കാന യഖൂലു ഇൻദൽ മഅതബ, ആക്ഷേപിക്കേണ്ട ഘട്ടത്തിൽ പോലും റസൂൽ ഇങ്ങനെ പറയുമായിരുന്നു. ഒരാളെ ആക്ഷേപിക്കേണ്ട ഒരു വിഷയം വന്നു എന്ന് വിചാരിക്കാം, ആക്ഷേപിച്ച് പറയേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയും? മാലഹു, ഇവൻ എന്തു പറ്റിപ്പോയി, തെരിവ ജബീനു, അവന്റെ നെറ്റിത്തടം മണ്ണിൽ കുത്തട്ടെ എന്ന് പറയും. നിസ്കരിക്കുന്ന ഒരാളാകട്ടെ എന്ന് പറയും, അവൻ നമസ്കരിക്കുന്നവനാകട്ടെ, അവന്റെ നെറ്റിത്തടം മണ്ണിൽ പതിക്കട്ടെ എന്ന് പറയുക, അവനൊരു നല്ല ഗുണം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പുള്ള ഒരാളോട് പോലും പ്രതികരിക്കാറുണ്ടായിരുന്നില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അബു അബ്ദുല്ലാഹിൽ ജദലി അദ്ദേഹം പറഞ്ഞു, സഅൽതു ആയിഷത്ത റളിയല്ലാഹു അൻഹ, ഞാൻ ആയിഷ ബീവിയുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, അൻ ഖുലുഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ മനസ്സെങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചു. ഫഖാലത്ത്, ആയിഷ ബീവി പറഞ്ഞു, ലം യകുൻ ഫാഹിഷൻ, അദ്ദേഹം മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായിരുന്നില്ല, വലാ മുതഫഹിഷൻ, അദ്ദേഹം മോശമായ വാക്കുകൾ പറയുന്നവനായിരുന്നില്ല, വലാ സഹാബൻ ഫിൽ അസ്വാഖ്, അങ്ങാടിയിലേക്ക് ഇറങ്ങി ബഹളം വെക്കുന്നവനായിരുന്നില്ല, വലാ യജസീ ബിസ്സയ്യഅത്തി സയ്യഅ, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് തിരിച്ചും മോശമായി പെരുമാറുന്നവനായിരുന്നില്ല, വലാക്കിൻ യഅഫു, മറച്ചു വിട്ടുവീഴ്ച കാണിക്കും, വയസ്ഫഹു, വിശാലത കൈക്കൊള്ളും. ഒരു വിശദീകരണവും ആവശ്യമില്ല പറഞ്ഞ കാര്യങ്ങൾ. അത്താ ഇബ്നു യസാർ അദ്ദേഹം പറഞ്ഞു, ലഖീതു അബ്ദുള്ളാഹ് ഇബ്ൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഞാൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയെ കണ്ടു. ഖുൽതു, ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സിഫത്തുകൾ, അദ്ദേഹത്തിന്റെ യോഗ്യതകൾ, ഗുണഗണങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതും ഫി തൗറാത്ത്, തൗറാത്തിലുള്ളത്. റസൂലുള്ളാഹിയെ കുറിച്ച് തൗറാത്തിൽ ഉണ്ടെന്ന് ഖുർആനിലുണ്ട്, റസൂലുള്ളാഹിയെ കുറിച്ച് ഇഞ്ചീലിൽ ഉണ്ടെന്ന് ഖുർആനിലുണ്ട്, റസൂലിനെ കുറിച്ച് ഇഞ്ചീലിലോ തൗറാത്തിലോ വന്ന വല്ല കാര്യവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് അതാ ഇബ്നു യസാർ എന്ന താബിഅ അബ്ദുള്ളാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അജൽ, എനിക്കറിയാം, തൗറാത്തിൽ നബിയെ കുറിച്ച് വന്ന ഒരു വാചകൻ നബി തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്കതറിയാം. എന്താണ് ആ വാചകം? വല്ലാഹി ഇന്നഹു ലമൗസൂഫുൻ ഫി തൗറാത്തി ബിബഅദി സിഫത്തിഹി ഫിൽ ഖുർആൻ, ഖുർആനിൽ നബിയുടെ ചില സിഫത്തുകൾ വന്നത് തന്നെ തൗറാത്തിലുണ്ട്. ഏതാണത്? എന്നിട്ട് അദ്ദേഹം തൗറാത്തിലെ വാചകം വായിച്ചു കൊടുത്തു. ഇങ്ങനെയാണ്, ഇത് നബിയിൽ നിന്ന് പഠിച്ചു വായിച്ചു കൊടുക്കാണ്, അല്ലാതെ സ്വന്തം തൗറാത്ത് തേടി പിടിച്ച് കണ്ടെത്തി വായിക്കല്ല. എന്താ വായിക്കുന്നത്? യാ അയ്യുഹൻ നബിയു, ഓ നബിയെ, ഇന്നാ അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറ, ഞാൻ നിന്നെ നിയോഗിച്ചത് മാതൃകയായിട്ടാണ്. അതായത് ജനങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് അതാത് നബി തന്നെ ജീവിതത്തിൽ പകർത്തണം. ഇത് ആളുകളെ ഉപദേശിക്കും, സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവൂല, അങ്ങനെയല്ല. നബി മാതൃകയാണ്, ഷാഹിദാണ്.
അപ്പൊ മുബശ്ശർ നബി സന്തോഷം അറിയിക്കുന്നവനാണ്. ഇസ്ലാം സ്വീകരിച്ചാലും നന്മകൾ പ്രവർത്തിച്ചാലും ആഖിറത്തിലും ദുനിയാവിലുമുള്ള അതിന്റെ നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ പറഞ്ഞ് ആദ്യം നബി അത് പറഞ്ഞ് പ്രേരിപ്പിക്കും, നന്മ ചെയ്യാനുള്ള പ്രേരണ മനസ്സിലിട്ട് കൊടുക്കും, സന്തോഷം അറിയിക്കും. വ നദീറൻ താക്കീത് ചെയ്യും, നന്മ ഉപേക്ഷിച്ചാൽ തിന്മ സ്വീകരിച്ചാൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ആഖിറത്തിലും ദുനിയാവിലും അവനെ കാത്തിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് താക്കീത് ചെയ്യും. വഹിർസൽ ലിൽ ഉമ്മിയീൻ, അക്ഷരജ്ഞാനമില്ലാത്ത ഈ അറബികൾക്ക് സംരക്ഷണം നൽകുന്നവനാണ്. അൻത അബ്ദി വ റസൂലി, അല്ലാഹു പറയുന്നു നീ എന്റെ അടിമയാണ് എന്റെ റസൂലാണ്. സമ്മൈത്തുക്കൽ മുത്തവക്കിൽ, ഞാൻ നിനക്ക് മുത്തവക്കിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ, പ്രയാസപ്പെട്ടവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവൻ എന്ന പേര് നൽകിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ലൈസ ബിഫള്ളിൻ വല ഖലീലിൻ, നീ പരുഷ സ്വഭാവമുള്ളവനോ പരുക്കൻ നിലപാടുകളുള്ളവനോ അല്ല. വല സഹാബിൻ ഫിൽ അസ്വാഖ്, നീ മാർക്കറ്റുകളിൽ ചെന്ന് ബഹളം വെക്കുന്ന സ്വഭാവക്കാരനല്ല. വല യദ്ഫൗ ബിസ്സയ്യഅത്തി സയ്യ, മോശമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ പ്രതിരോധിക്കുന്നവനല്ല, ഇങ്ങോട്ട് തെറി വിളിച്ചാൽ തിരിച്ചു തെറി വിളിക്കുന്നവനല്ല. വലാക്കിൻ അഫു വയഗ്ഫിർ, നീ വിട്ടുവീഴ്ച കാണിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നു. വല യഖ്ബിലഹു അല്ലാഹു ഹത്താ യുഖീമ ബിഹിൽ മില്ലത അൽഔജാ ബി അൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ ഒരിക്കലും പിടികൂടുകയില്ല ഈ വളവു ബാധിച്ച മില്ലത്ത്, അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമാറ് നിവർത്തിയതിനു ശേഷമല്ലാതെ, ശിർക്ക് നിറഞ്ഞ തന്റെ അറബ് ജനതയെ തൗഹീദിൽ നിവർത്തിക്കൊണ്ടുവന്നതിന് ശേഷമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വയസ്തഹു ബിഹാ അയാ അയുനൻ ഉമ്യ, അന്ധമായ കണ്ണുകൾ അദ്ദേഹം തുറക്കും. വഹാദാനൻ സുമ്മ, ബധിരമായ കാതുകൾ അദ്ദേഹം തുറക്കും. വഖുലൂബൻ ഗുൽഫ, അടഞ്ഞുകിടക്കുന്ന ഹൃദയങ്ങൾ അദ്ദേഹം തുറക്കും. എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്തവർക്ക് ചിന്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തു നൽകും, കണ്ടു മനസ്സിലാക്കാത്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് മുഖേന കണ്ടു മനസ്സിലാക്കും, കേട്ടു മനസ്സിലാക്കാത്തവർ കേട്ടു മനസ്സിലാക്കും, ചിന്തിച്ചു മനസ്സിലാക്കാത്തവർ ചിന്തിച്ചു മനസ്സിലാക്കും. ജനങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്ന വിധത്തിൽ ദഅവത്ത് നിർവഹിക്കുന്ന, ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന വിധം ദഅവത്ത് നടത്തിയിട്ടുള്ള മറ്റൊരു റസൂലുമില്ല. ഒരുപാട് റസൂലുമാർ ദഅവത്ത് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്രമാത്രം ദഅവത്ത് നടത്തിയ വിഷയം ഹൃദയങ്ങളിൽ പതിക്കുകയും സ്വീകരിക്കപ്പെടുകയും നൂറ്റാണ്ടുകളോളം അഥവാ അന്തിമ നാൾ വരെ അത് നിലനിൽക്കുകയും ചെയ്യുന്ന രൂപത്തിൽ മറ്റേത് റസൂലാ ഉള്ളത്? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ പറഞ്ഞത് നമുക്ക് സ്വഹീൽ ബുഖാരിയിൽ തന്നെ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശബ്ദ ഹയാഅ മിനൽ അസറാഇ ഫീ ഖുദ്രിഹ, അന്തപുരത്തിലിരിക്കുന്ന ഒരു കന്യകയേക്കാൾ നാണമുള്ളവനായിരുന്നു റസൂൽ. ആണുങ്ങൾക്ക് നാണമുണ്ടാവുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തവരാണ് നമ്മൾ. നാണിക്കെന്ന് ചോദിക്കും, ഈ നാണമില്ലാത്തത് കൊണ്ടാണ് എല്ലാ തോന്നിയാസും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കള്ളം പറയാനും മടിയില്ല, പലിശ തിന്നാൻ മടിയില്ല, ഹറാമ സമ്പാദിക്കാൻ മടിയില്ല, കരിഞ്ചന്ത നടത്താൻ മടിയില്ല, പൂഴ്ത്തിവെപ്പ് കാണിക്കാൻ മടിയില്ല, സ്വന്തം സഹോദരനെ പോലും വഞ്ചിക്കാൻ മടിയില്ല, വാപ്പാനെ ആക്ഷേപിക്കാൻ മടിയില്ല, ഉമ്മാനെ ചീത്ത വിളിക്കാൻ മടിയില്ല, ഭാര്യയെ ചവിട്ടാൻ മടിയില്ല, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കാൻ മടിയില്ല. എന്തുകൊണ്ടതൊന്നും ചെയ്യാൻ നമുക്ക് മടിയില്ലാത്തത്? നാണമില്ലാത്തതുകൊണ്ട്. നാണമില്ലാത്തവർക്ക് ഇതിനൊക്കെ മടിയുണ്ട്, ഇതൊക്കെ ചെയ്യാൻ വല്ല മടിയുണ്ട്. എന്ത് ചെയ്താലും എന്താ, ഇതിനേക്കാളും മോശ ബാക്കിയുള്ളത്, പിന്നെ എനിക്കെന്താ കുഴപ്പം? ഇല്ലം തസ്തഹി ഫസ്നഹുമാശീത്ത, നാണമില്ലെങ്കിൽ തോന്നിയതുപോലെ പ്രവർത്തിച്ചോളൂ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാണം നിമിത്തം പുറത്തിറങ്ങാൻ അന്യ ആണുകളുടെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ വേണ്ടി വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന പതിവ്രതയായ കന്യകയേക്കാൾ നാണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അത്രമാത്രം നാണമുള്ള വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിച്ച് നമുക്ക് കാണാം. ഫഇദാ റാഅ ശൈഅൻ യക്റഹുഹു അറഫ്നാഹു ബിവജ്ഹി, വെറുക്കുന്ന ഒരു കാര്യം കണ്ടാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ഞങ്ങൾക്കത് മനസ്സിലാവും. റസൂലിനൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. അല്ല, ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ആളുകളെ തെറി വിളിക്കുകയും ബഹളം വെക്കുകയും അപമാനിക്കുകയും ഒന്നും ചെയ്യുന്ന സമ്പ്രദായം ആർക്കില്ല. നമുക്ക് പ്രത്യേകിച്ചും എന്തെങ്കിലും അധികാരം, അല്ലെങ്കിൽ വാപ്പ എന്നുള്ള അധികാരം, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്നുള്ള അധികാരം, അല്ലെങ്കിൽ മുതലാളി ശമ്പളം കൊടുക്കുന്നവൻ എന്നുള്ള അധികാരം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ മാനേജർ എന്നുള്ള അധികാരം, അല്ലെങ്കിൽ സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റ് അധികാരം, ഇങ്ങനെ എന്തെങ്കിലും അധികാരം കിട്ടിയാൽ കീഴുള്ള ആളുകളൊക്കെ അപമാനിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഹോബിയാണ് നമുക്ക്. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാനൊരു കരുത്തനായി എന്നുള്ള അഹന്തയുമായി നടക്കുന്നവരെല്ലാവരും, വാപ്പാര് മക്കളുടെ മുന്നിലേക്ക് ഇവർ കാണിക്കുന്നു, ഭർത്താക്കന്മാര് ഭാര്യമാരുടെ മുന്നിലേക്ക് ഇവർ കാണിക്കുന്നു, ഭാര്യമാര് ഭർത്താക്കന്മാരുടെയും മക്കളുടെയും മുന്നിലേക്ക് ഇവർ കാണിക്കുന്നു. അതേപ്രകാരം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ താഴ്ന്ന ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ നേതാക്കന്മാർ അനുയായികളോട് ഇവരോടൊക്കെ എന്ത് ചെയ്യുന്നു, കിബർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മര്യാദ ഞാനും നിങ്ങളും സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദ്ദസഹു ഖാൽ, അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നലർത്തു ഇല അഖ്ദാമിൽ മുശ്രിഖീൻ അലാ റുഊസിനാ വനഹ്നു ഫിൽ ഗാർ, ഞങ്ങൾ സൗർ ഗുഹയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തലയുടെ നേരെ കുനിഞ്ഞിരിക്കാനുള്ള ഉള്ളിൽ ഞങ്ങളുടെ തലയുടെ നേരെ മുശ്രിക്കുകളുടെ കാലുകൾ ഞങ്ങൾ കണ്ടു. അവർ കണ്ട കൊന്നുകളയാൻ നടക്കാം ഇത് ഹിജറ പോകുന്ന സമയത്ത്. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഫഖുൽതു യാ റസൂലല്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ലൗ അന്ന അഹദഹും നലറ ഇലാ ഖദമൈഹി അബ്സറനാ, ഏതെങ്കിലും ഒരാളുടെ കണ്ണ് അവരുടെ കാൽപാദത്തിന്റെ അരികിലേക്ക് നോക്കിയാൽ, ഒരാൾ തന്റെ കാലിന്റെ അരികിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും അവൻ, അബസറന അവൻ നമ്മളെ കാണും, തഹത്ത ഖദമൈഹി അവന്റെ കാലിന്റെ താഴെ, ഒരാൾ കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും, അത്ര അടുത്ത് അവർ നിൽക്കുന്നത്. പേടിച്ചിട്ട് പറയാണ്, അപ്പൊ അങ്ങനെ കണ്ടാൽ എന്തായിരിക്കും കഥ എന്ന് ചോദിക്കാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ നബി പറഞ്ഞു, യാ അബൂബക്കർ, ഓ അബൂബക്കറെ, മാ ദന്നുക് ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ, അല്ലാഹു മൂന്നാമനായി ഉണ്ടായിരിക്കുന്ന രണ്ടാളുകളെ കുറിച്ച് നീ എന്താ വിചാരിച്ചത്? നമ്മൾ രണ്ടാൾ മാത്രമേ ഇവിടെ ഉള്ളൂ, മൂന്നാമനായിട്ട് അല്ലാഹു ഇല്ലേ? അപ്പൊ ഏതൊരു സന്ദർഭത്തിലും അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ, പ്രയാസത്തിന്റെയും ദുരിതത്തിന്റെയും മുഖങ്ങളിൽ അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം ആർക്കാണുള്ളത്? ചിലപ്പോഴെങ്കിലും ഞങ്ങൾ വിചാരിക്കുക, അല്ലാഹ് അവിടെ പോയി, എനിക്ക് മാത്രം എന്താ ഇത്ര പരീക്ഷണം, എനിക്ക് മാത്രം എന്താണ് ഇത്രയും ദുരിതങ്ങൾ, ഞാനെന്താണ് ഒന്നിനു പിറകെ ഒന്നായി കഷ്ടപ്പാടുകളും രോഗങ്ങളും വിഷമങ്ങളും പരീക്ഷണങ്ങളും ഞാൻ എന്തുകൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു, എന്റെ എന്റെ ബിസിനസ്സിൽ നഷ്ടവും വീണ്ടും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ എന്റെ കുടുംബങ്ങളിൽ കലഹവും പിണക്കവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എന്റെ എന്റെ അയൽവാസികൾ എന്നോട് വെറുപ്പ് കാണിക്കുന്നു, എന്റെ എനിക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ എന്തുകൊണ്ട് ഒരു മുവഹ്ഹിദിന് സാധിക്കുന്നില്ല? നമ്മുടെ മാതൃക റസൂലിൽ നിന്നല്ല എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അലി ഇബ്ൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അതേപ്രകാരം തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്ന് ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുന ഫയുദക്കിറുന ബി അയ്യാമില്ല, റസൂലുള്ള ഞങ്ങൾ ഖുതുബ പറയും, അപ്പോൾ ഞങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ച നാളുകളെ കുറിച്ച് റസൂലുള്ള ഇടക്കിടെ ഓർമ്മിപ്പിക്കും. ഹത്താ നരിഫ ദാലിക ഫീ വജ്ഹി, ആ പ്രയാസങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യക്ഷമാകും. ദുരിതം അനുഭവിച്ച കാലഘട്ടങ്ങൾ റസൂലുള്ള അനുസ്മരിക്കും. അപ്പോൾ അന്നത്തെ ആ ദുരിതം അദ്ദേഹത്തിന്റെ മുഖത്ത് ഞങ്ങൾക്ക് മനസ്സിലാകും. വകാനഹു നദീറു ഖൗമിൻ യുസബ്ബിഹുമുൽ അംറു ഹുദ്വ വകാന ഇദാ കാന ഹദീസ അഹദിൻ ബിജിബ്രീൽ ലം യതബസ്സം ലാഹിക ഹത്താ യർതഫി അൻഹു എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനതക്ക് താക്കീത് നൽകുന്നത് പോലെയാണ്. മനസ്സിലായില്ലേ? ഒരു കാര്യം, പ്രഭാതത്തിൽ അവരുടെ അരികിലേക്ക് അദ്ദേഹം വരും, അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാമുമായി ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിച്ച ഉടനെ ആയിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പോൾ തൊട്ടു മുമ്പ് ജിബ്രീലുമായി അദ്ദേഹം കഴിച്ചുകൂട്ടിയത് വഹി വന്നിട്ടുണ്ട്. വഹി കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഞങ്ങളുടെ അരികിലേക്ക് പ്രഭാതത്തിൽ വരും. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കാറുണ്ടായിരുന്നില്ല, കാരണം ഗൗരവമാണ്. ഖുർആനിൽ ഗൗരവമല്ലാത്തൊന്നുമില്ല, ഖുർആനിൽ തമാശയല്ലാത്തൊന്നുമില്ല, അല്ല ഗൗരവമുള്ള കാര്യമല്ലാത്ത മറ്റൊന്നുമില്ല. ഖുർആനിൽ തമാശകളില്ല, വമാ ഹുവ ബിൽ ഹസൽ, അത് തമാശയല്ല. മറിച്ചെന്താ, ഇന്നഹു ലഖൗലുൻ ഫസൽ വമാ ഹുവ ബിൽ ഹസൽ, ഖുർആൻ ഖണ്ഡിതമായ വാക്യങ്ങളാണ്, അതിൽ തമാശയില്ല. ഖുർആനെയും ദീനിനെയും നിസ്സാരമായി കാണുന്നത്. ചില ആളുകൾക്കൊക്കെ അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലും തമാശകളും കോമഡിയും പറയുമ്പോൾ ഉദ്ധരിക്കാനാ ഖുർആനായത്. എത്ര മോശമാണെന്നറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ അരികിൽ നിന്ന് ഞങ്ങളുടെ അരികിലേക്ക് വന്നാൽ അദ്ദേഹം ചിരിക്കാർ, എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളാ റസൂലുള്ള, ഗൗരവത്തിലാണ് അദ്ദേഹം ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഹത്താ ഇർതഫിയാൻ, ജിബ്രീൽ ഇസ്ലാം ഉയർന്നു പോകുന്നതുവരെ, ജിബ്രീൽ ഇസ്ലാം മടങ്ങുന്നത് വരെ അദ്ദേഹം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഉണ്ടാകാറുള്ളത് എന്ന് അബ്ദുല്ലാഹിബ്നു ഹാരിസ് ബിനു ജസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനേക്കാൾ ധാരാളമായി പുഞ്ചിരിക്കുന്ന, ഏത് സമയത്തും പുഞ്ചിരിക്കുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലത് മാ കാന ലഹിക്കു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സുമ, റസൂലിന്റെ ചിരി അത് പുഞ്ചിരിയാണ്. റസൂൽ ഒരിക്കലും പൊട്ടിച്ചിരിക്കാറില്ല. അണപ്പല്ല് കാണുന്ന വിധത്തിലോ, ഖഹ്ഖഹ വലിയ ശബ്ദമുണ്ടാകുന്ന വിധത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചിരിക്കാറില്ല. നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത് റസൂലുള്ളാഹിയിൽ നിന്നാണ്. നമ്മളിങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന സാഹചര്യം ശരിയല്ല. അപ്പൊ എന്താണ്, നമ്മൾ ചെറുതായി ചിരിക്കാൻ പുഞ്ചിരിക്കാൻ ശീലിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതിന്റെ ചില ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ ഇഹ്മിൽനി, നിങ്ങളുടെ ഒട്ടകപ്പുറത്ത് എന്നെയും കൂടി ഒന്ന് കയറ്റാമോ എന്ന് ചോദിച്ചു. യാത്ര പോകുമ്പോഴാണ്, കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി പറഞ്ഞു, ഇന്ന ഹാമിലുക അലാ വലദിനാക, ഞാൻ ഒരു ഒട്ടകത്തിന്റെ കുട്ടിയുടെ പുറത്ത് തന്നെ കയറ്റാം, ഒട്ടകക്കുട്ടിയുടെ പുറത്ത് കയറ്റാം. കാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, വമാ അസ്നൂബി വലദിനാക്ക, ഒട്ടകക്കുട്ടിയുടെ പുറത്ത് ഞാൻ എന്ത് ചെയ്യാനാണ്? കാരണം ചെറിയ കുട്ടിയെ ഒട്ടകത്തിന്റെ കുട്ടിയുടെ പുറത്ത് കയറാൻ പറ്റുമോ? അപ്പൊ റസൂലുള്ളാഹി ഇസ്ലാഹം പറഞ്ഞു, വഹൽ തലിദുൽ ഇബില ഇല്ല നൗഖ്, ഒട്ടകക്കുട്ടിയെ പ്രസവിക്കുന്നത് ഒട്ടകമല്ലേ, വലിയ ഒട്ടകത്തെ വേറെ ഒട്ടകം പ്രസവിച്ചതല്ലേ. വലിയ ഒട്ടകത്തെ കുറിച്ച് തന്നെ റസൂൽ തമാശ പറഞ്ഞാണ്. റസൂലുള്ളാഹി ഇസ്ലാഹം പറഞ്ഞു, ഈ വലിയ ഒട്ടകം അതിന്റെ ഉമ്മാന്റെ മോളാണ്, മനസ്സിലായില്ലേ, ഇത് മറ്റൊരൊട്ടകമാണ്. അപ്പൊ ഒട്ടകക്കുട്ടിയുടെ പുറത്ത് തന്നെ കേറ്റാമെന്ന് അദ്ദേഹത്തെ വെറുതെ ഒന്ന് തമാശ, അത് ഒട്ടകത്ത് കേട്ടു നമ്മളല്ല, എന്നാ കേട്ടില്ല എന്ന് പറയുന്നത് തമാശക്ക്. അതുപോലെ റസൂലുള്ള പറഞ്ഞാണ്, ഒട്ടകക്കുട്ടിയുടെ പുറത്ത് വേണേ കേട്ടാം, ഒട്ടകക്കുട്ടിയുടെ പുറത്ത് ഞാനങ്ങനെ കയറി, ഇത്രയും വലിയ ഞാനങ്ങനെ കയറിയിരിക്കും. അപ്പൊ റസൂലുള്ള പറയാം, ഈ വലിയ ഒട്ടകവും വേറൊരു ഒട്ടകത്തിന്റെ കുട്ടിയല്ലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും നർമ്മം പറയാത്ത ഒരാളൊന്നുമല്ല, പക്ഷേ റസൂലുള്ളയിൽ നിൽക്കണം, റസൂലുള്ള നർമ്മത്തിന് വേണ്ടി കള്ളം പറയാറില്ല, നർമ്മം പറയൽ മാത്രം ജോലിയാക്കാറില്ല. ഒരാളുടെ യോഗ്യതയായിട്ട് ആ അവൻ നല്ല ഫലിതക്കാരനാണ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റായിട്ട് ആരും കൊണ്ടെടുക്കണ്ട, നല്ലൊരു കൊമേഡിയനാണ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റായി കൊണ്ടെടുക്കണ്ട, അതല്ല. എല്ലാവരെയും ചിരിപ്പിച്ച് നടക്കുക എന്നുള്ളതല്ല, ചിരിപ്പിക്കാൻ വേണ്ടി എന്തും പറയുക, പ്രത്യേകിച്ച് കള്ളം പോലും പറയുക എന്നുള്ളത് ഒരു മുഅ്മിനിന് യോജിച്ച നടപടിയേ അല്ല. അതിന്റെ മാതൃക ഇപ്രകാരമായിരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ പ്രകാരത്തിലായിരിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹാ എന്നുള്ള നിവേദനമാണ് അത്, പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, ലഖദ് ലഖിയത്ത് മിൻ റസൂലുള്ളാഹി, അവർ പറഞ്ഞു, അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതത്തുഹു അജൂസു മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു പ്രായം ചെന്ന സ്ത്രീ ഒരിക്കൽ നബിയുടെ അരികിൽ വന്നു. ഫഖാലത്ത്, അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, ഉദുഉല്ലാഹ അൻ യുദ്ഖിലനീൽ ജന്ന, അല്ലാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കണം, അല്ലാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ജന്നത ലാ യദ്ഖുലുഹ അജൂസ്, കിളവികളൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്, ഫദഹബ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല, അതും പറഞ്ഞ് നബി അവിടെ നിന്നേറ്റ് പോയി നിസ്കരിച്ചു. സുമ്മ റജാ ഇലാ ആയിഷ, പിന്നെ ആയിഷ ബീവിയുടെ അരികിലേക്ക് തിരിച്ചു വന്നു. ഫഖാലത്ത് ആയിഷ, അവർ പറഞ്ഞു, ലഖദ് ലഖിയത്ത് മിൻ കലിമതിക മശഖത്തം വശിദ്ദ, നിങ്ങളെ വാക്ക് കേട്ടിട്ട് അവർ നല്ല വിഷമത്തിലും കഷ്ടത്തിലുമാണുള്ളത്, കാരണം ആയിഷമാര് സ്വർഗത്ത് പോകില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ദാലിക കദാലിക്, തീർച്ചയായും അത് അങ്ങനെയാണ്, ഇന്നല്ലാഹ ഇദാ, അത് അങ്ങനെ തന്നെയാണ്, വയസ്സന്മാര് സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇന്നല്ലാഹ ഇദാ അദ്ഖലഹുന്നൽ ജന്ന, അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴേക്കും, ഹവ്വലഹുന്ന അബ്കാര, അവർ യുവതികളായി കന്യകമാരായി മാറിയിട്ടുണ്ടായിരിക്കും, അല്ലാഹു മാറ്റിയിട്ടുണ്ടായിരിക്കും. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, വൃദ്ധകൾ സ്വർഗത്തിലുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവരെ ഒരു വൃദ്ധയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു തരുണിയാക്കി മാറ്റിയിട്ട്, ഒരു കന്യകയാക്കി മാറ്റിയിട്ടുണ്ടാകും എന്നതാണ്, അതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് റസൂൽ. അപ്പൊ റസൂൽ തന്നെ നേരത്തെ അങ്ങനെ പറഞ്ഞത്, അത് റസൂലുള്ള അവരുടെ ഹൃദയത്തിൽ പതിയാനും അവരുമായുള്ള ഇണക്കം വർദ്ധിപ്പിക്കാൻ, ആ പ്രായം ചെന്നവരോടുള്ള തന്റെ ഇണക്കം വർദ്ധിപ്പിക്കാനും വേണ്ടി സ്വീകരിച്ച ഒരു നർമ്മം മാത്രമാണ്. അത്തരം നർമ്മങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്, അത്തരം നർമ്മങ്ങളാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഹറാമിന്റെ മ്യൂസിക്കും ഡാൻസും പിന്നെ അഭിനയവും എല്ലാം കൂടിക്കലർത്തിയിട്ട് ഇന്ന് കാണുന്ന പിന്നെ തമാശകളും കോമഡികളും റിയാലിറ്റി ഷോകളും അല്ല ഒരു മുഅ്മിനിന് അനുവദിച്ച നർമ്മം എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഇനി ഇതേ പ്രകാരം ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷതകളിലേക്ക്, അദ്ദേഹത്തിന്റെ വിനയമുള്ള മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ, ശരീദ് ബിൻ സുവൈദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു ഖാൽ, ശരീദിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അദ്ദേഹം പറഞ്ഞു, റദിഫ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാനൊരിക്കൽ നബിയുടെ പിറകിൽ വാഹനപ്പുറത്തിരുന്ന് യാത്ര ചെയ്തു. ഫഖാല, അദ്ദേഹം ചോദിച്ചു, ഹൽ മഅക മിൻ ശഅരി ഉമയ്യത്ത് ബിൻ അബിസൽത്തി ഷൈഉൻ, ഉമയ്യത്ത് ബിൻ അബിസൽത്തി ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു കവിയാണ്, അദ്ദേഹത്തിന്റെ കവിത വല്ലതും നിനക്ക് മനഃപ്പാടം അറിയുമോ എന്ന് കൂടെയുള്ളവരോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം കവിത പഠി അറിയാവുന്ന ഒരാളാണ് എന്നുള്ള നിലക്കാണ്. ഇതിന്റെ അർത്ഥം ഇവിടെയുള്ള എല്ലാ സാഹിത്യ മാസികകളും വായിക്കണം, നോവലുകളും കവിതകളും കഥകളും ഈ അതീസൊക്കെ വെച്ച് ആ നിലക്ക് വ്യാഖ്യാനിക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും അല്ല ഇതിലുള്ളത്. ഉമയ്യത്ത് ബിൻ അബി സൽത്തിന്റെ എന്തുകൊണ്ട് അബൂ ജഹലിന്റെ ഇമ്രുൽ ഖൈസിന്റെ കവിത വായിക്കണം എന്ന് പറഞ്ഞില്ല? അദ്ദേഹത്തിന്റെ കവിത വായിക്കണം, അദ്ദേഹത്തിന്റെ കവിതയിൽ പ്രത്യേകതയുണ്ട്. ഉമയ്യത്ത് ബിൻ അബി സൽത്ത് അള്ളാഹുവിനെ വാഴ്ത്തുന്ന കവിതകൾ എഴുതും. കുടുംബ ബന്ധങ്ങളുടെ മഹത്വത്തെ കുറിച്ച് കവിതകൾ എഴുതും, അദ്ദേഹം സൽഗുണങ്ങളെ കുറിച്ച് കവിതകൾ എഴുതും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അത് മുൻ ജാഹിലിയ കാലത്ത് അത്തരം കാര്യങ്ങൾ പറഞ്ഞാലും അത് അറിയാവുന്ന ഒരാൾ നബി ചോദിച്ചു, നിനക്ക് വല്ല കവിതയും ഇങ്ങനെ യാത്ര ചെയ്തു പോകും, നിനക്ക് പിന്നെ ഉമയ്യത്ത് ബിൻ നബി സല്ലത്തിന്റെ കവിത അറിയാമോ? ഇസ്ലാം കവിത ഹറാമാക്കിയിട്ടൊന്നുമില്ല, മ്യൂസിക്കാണ് ഹറാമാക്കിയത്. അത് ശരിക്കും മനസ്സിലാക്കണം. കവിതയെ കുറിച്ചുള്ള സംഭവങ്ങൾ എടുത്തിട്ട് മ്യൂസിക് ഹലാലാക്കാൻ വേണ്ടി പുരോഹിതന്മാർ ഓടി വരാറുണ്ട്, അക്കലാനികളായ പുരോഹിതന്മാർ. അവരെ നിങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് ഇട്ടേക്കുക, കാരണം അവർ നാളെ നമ്മളെ കൂടെ ഉണ്ടാവില്ല, പിന്നെ അള്ളാഹുവിനടുത്ത് നമുക്ക് വേണ്ടി വാദിക്കാനുണ്ടാവില്ല. കുൽത്തു, ഇദ്ദേഹം പറഞ്ഞു, അതെ എനിക്കറിയാം, എനിക്ക് ഉമയ്യത്ത് ബിൻ നബി സല്ലത്തിന്റെ ചില കവിത അറിയാം. അപ്പം കാലഹി എന്നാ ചൊല്ലു, അൻഷത്തുഹു ബൈതൻ, അപ്പൊ ഞാൻ ഒരു ബൈത്ത് ചൊല്ലി കൊടുത്തു. ഫഖാലഹി, ഹീ ഹീ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി, ഒന്നുകൂടി ചൊല്ലു, അടുത്ത വേറെ വരി ചൊല്ലു. അപ്പൊ സുമ്മാ അൻഷത്തുഹു ബൈതൻ, ഞാൻ രണ്ടാമതൊരു ബൈത്ത് ചൊല്ലി. ഫഖാലഹി, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു ബൈത്ത് കൂടി ചൊല്ലു. ഹത്താ അൻഷത്തുഹു മിഅത്ത ബൈത്തിൻ, അങ്ങനെ 100 ബൈത്ത് വരെ ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിച്ചു. ഇങ്ങനെ സംവദിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി, ഞാൻ റസൂലാണ്, വലിയ ആളാണ്, നേതാവാണ്, എല്ലാവരോടും ഇങ്ങനെ മസൽ പിടിച്ചാണ് നടക്കേണ്ടത്, അങ്ങനെ ഒരു നിലവാരമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. ഇത് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. എന്നിട്ട് അതേപ്രകാരം തന്നെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ജുൻദുബ് ബിനു അബ്ദുല്ലാഹി ബിനു സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, ബൈനമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംശി ഇദ് അസാബഹു ഹജർ, ഒരിക്കൽ നബി ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കൊണ്ടു. ഫാസറ, അങ്ങനെ അദ്ദേഹം വഴുതി വീഴാൻ പോയി. ഫദമിയത് ഇസ്ബഹു, അദ്ദേഹത്തിന്റെ വിരലുകളിൽ രക്തം വന്നു, രക്തം കിരിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം കാല പറയാണ്, ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമിയത് വഫീ സബീലില്ലാഹി മാ ലഖീതി, നീ എന്താണ് രക്തം പുരണ്ട ഒരു വിരലല്ലാതെ മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തുകൊണ്ട് നിന്നെ ഞാൻ കണ്ടില്ല? അതായത് ഈ രക്തം കല്ല് തട്ടുന്നതിന് പകരം ഒരു യുദ്ധക്കളത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുപോലെ ആ നിലക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവിട്ട് ആളുകളെ ചിന്തിപ്പിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വയം കവിത പാടിയിട്ടുണ്ട്, ആ കവിതയിൽ ആളുകൾക്ക് ചിന്തിക്കാനും, എന്നാൽ ചെറിയൊരു നർമ്മം കൂടി അതിലുണ്ട്. ഒരു വിരൽ മുറിഞ്ഞപ്പോ എനിക്ക് ആ വിരൽ മുറിഞ്ഞു എന്ന് പറഞ്ഞ് വിലപിക്കല്ലേ ചെയ്യുന്നത്, നേരെ മറിച്ച് ഇതൊരു യുദ്ധക്കളത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മനസ്സിലായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രതിപാദിക്കുക വഴി യുദ്ധത്തിന്റെ മഹത്വം അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രംഗം പോലും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങൾ നമുക്കറിയാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അദ്ദേഹം പറഞ്ഞു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖുലു മഅന തുറാബ യൗമൽ അഹ്സാബ്, ഞങ്ങളുടെ കൂടെ അഹ്സാബിൽ റസൂൽ മണ്ണ് നീക്കുകയായിരുന്നു. വലക്കത്, അതായത് ഉഹുദിൽ, അല്ല ഖന്ദഖിൽ, ഖന്ദഖ് യുദ്ധത്തിന്റെ സമയത്ത്, വലക്കത് റഅയ്തുഹു വാര തുറാബ ബയാള ബത്നിഹി യഖൂൽ ലൗല അൻത മഹ്തദൈനാ നഹ്നു വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസില സകീനത അലൈനാ. നമുക്ക് അറിയാവുന്ന വരികളാണ്. അതായത് റസൂലുള്ളാഹി സമയത്ത് പാട്ട് പാടുന്നുണ്ട്, കാരണം എന്താണ്, വിശന്നിട്ടാണ് അവർ കിടന്നുകുഴിക്കുന്നത്, ഭക്ഷണം കിട്ടിയില്ല, ഭക്ഷണം കിട്ടുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല, കിടന്നുകുഴിക്കുകയാണ് അവർ, അല്ലെ? വിശപ്പിന്റെ ആധിക്യം കൊണ്ട് പലപ്പോഴും എന്താണ്, കല്ല് വയറ്റിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. സഹാബികൾ നോക്കുമ്പോൾ എല്ലാവരും ഓരോ കല്ലാണ് വെച്ചത്, റസൂലുള്ള രണ്ട് കല്ല് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ, റസൂലുള്ള അത്രയും ആഴത്തിൽ പണിയെടുക്കുന്നുണ്ട്. റസൂലുള്ള ഓർഡർ എടുത്തിരിക്കുന്ന നേതാവല്ല, റസൂലുള്ള മുന്നിരുന്ന് പണിയെടുക്കുന്ന നേതാവാണ് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ, മനസ്സിലായില്ലേ, അതേപോലെ തന്നെ ഒരിക്കലും എന്താണ്, നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്തില്ല, നീ ഞങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞങ്ങൾ സദസ് കൊടുക്കില്ല, ഞങ്ങൾ നിസ്കരിക്കില്ല, മനസ്സിലായില്ലേ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് സമാധാനം തരണം, ഈ യുദ്ധത്തിൽ വിജയം തരണം എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആശയങ്ങളുള്ള ഈമാൻ ഉറപ്പിക്കുന്ന കവിതകൾ യുദ്ധരംഗങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടിരുന്നു എന്ന് കാണാൻ കഴിയും. ഇനി അസ്വദ് ബിനു യസീദ് അന്നഹഈ, അദ്ദേഹം പറയുന്നു, സഅൽതു ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ ആയിഷ ബീബിയോട് ചോദിച്ചു, മാ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഊ ഫീ ബൈതി, റസൂലുള്ള വീട്ടിൽ എന്തൊക്കെ ചെയ്യും? റസൂലുള്ളാഹി നബിയാണ്, ദറസെടുക്കുന്ന ആളാണ്, നേതാവാണ്, എല്ലാവരും പല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നബിയുടെ ചുറ്റുപാടും ഇരിക്കുന്ന അവസ്ഥയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള നബി വീട്ടിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഖാലസ് ആയിഷബി പറഞ്ഞു, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലി, അദ്ദേഹം വീട്ടുകാരിയുടെ ജോലിയിൽ പങ്കെടുക്കാറുണ്ട്, പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലി അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഫൈദാ ഹളറത്തി സ്വലാത്തു ഖറജ ഇല സ്വലാ, നിസ്കാരത്തിന് സമയമായാൽ പാങ്ക് കൊടുത്താൽ അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോകും. വീട്ടിലെന്ത് ചെയ്യും, എന്തെല്ലാം ചെയ്യും, ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അംറ ബീവി പറഞ്ഞു, കൈലലി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയോട് ആരോ വന്ന് ചോദിച്ചു, മാദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ഫീ ബൈതി, റസൂലുള്ള വീട്ടിൽ എന്തെല്ലാം ചെയ്യാറുണ്ട്. ഖാലത്ത്, അവർ പറഞ്ഞു കാന ബഷറം മിനൽ ബഷർ, അദ്ദേഹം മനുഷ്യൻ, മനുഷ്യരുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യനാണ്. യഫ്ലി സൗബഹു, അദ്ദേഹം വസ്ത്രം അലക്കും. വയഹ്ലുബു ശാത്തഹു, അദ്ദേഹം ആടിനെ കറക്കും. വയഹ്ദുമു നഫ്സഹു, തന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യും. നബിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നബി തന്നെ ചെയ്യും. അപ്പൊ നബി വസ്ത്രം അലക്കാറുണ്ട്, നബി ആടിനെ കറക്കാറുണ്ട്, മറ്റു ചില റിപ്പോർട്ടുകളിൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കാറുണ്ട്, പാങ്ക് കൊടുക്കുമ്പോൾ എന്തെയും പോകും എന്നിങ്ങനെ കാണാം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ച ഈ സൗമ്യത, ഇത് കേൾക്കുന്ന അത്ര എളുപ്പമല്ല ജീവിതത്തിൽ കൊണ്ടുവരിക. അതിന് ഞാനൊരു ഉദാഹരണവും പറയേണ്ടതില്ല, എല്ലാവരും അവനവനെ ഉദാഹരിച്ചാൽ മതി. പക്ഷെ ഞാൻ റസൂലല്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നാൽ പറ്റില്ല. കാരണം ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അതിന് തക്കവണ്ണമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് അഹന്തയും അസൂയയുമില്ലാതെ, മുസ്ലിം സഹോദരങ്ങളോട് വെറുപ്പും പകയുമില്ലാതെ, നീതിയോട് അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സത്യത്തോടുള്ള കൂറും പക്വതയും വിനയവും വിശുദ്ധിയും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യഹ്യ ഇബ്നുൽ ജസ്സാർ അദ്ദേഹം പറഞ്ഞു, ദഖല നാസുൻ മിന സഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മി സലമ, കുറെ ആളുകൾ, സ്വഹാബികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ഉമ്മു സലമ ബീവിയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഒരാളായ ഉമ്മു സലമ ബീവിയുടെ അരികിൽ വന്നിട്ട് ഫഖാലു, അവർ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, ഓ ഉമ്മ, ഹദ്ദിസീനാ അൻ സിദ്ദി റസൂലില്ലാഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ കാണാത്തത് നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കും ഉണ്ടാവുമല്ലോ, പുറത്തുള്ളത് ഞങ്ങൾ കാണുന്നുണ്ട്, വീട്ടിന്റെ അകത്ത് റസൂൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ? ഖാലത്ത്, അപ്പൊ അവർ പറഞ്ഞു, ഒറ്റ വാക്ക് പറഞ്ഞു, കാന സിർറുഹു വഅലാനിയതുഹു സവാഅൻ, അദ്ദേഹത്തിന്റെ രഹസ്യവും അദ്ദേഹത്തിന്റെ പരസ്യവും ഒരുപോലെയാണ്. നമ്മളോ പരസ്യത്തിൽ നല്ല കുപ്പായിട്ട് ആളുകളുണ്ട്, നല്ല വർത്തമാനം പറയുന്ന മാതിരിയാണോ നമ്മുടെ സ്വകാര്യതയിൽ ഉണ്ടാവുക? ചിന്തിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രഹസ്യവും പരസ്യവും ഒരുപോലെയാണ്. പിന്നെ ഞാൻ ഖേദിച്ചു, ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, അക്ഷയ്തു സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ രഹസ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പോയല്ലോ, രഹസ്യം പറയരുതായിരുന്നു, രഹസ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് പറയുന്നത് എങ്ങനെ എന്നായിരുന്നു ഞാൻ പറയേണ്ടത് എന്ന് അവർക്ക് തോന്നി. ഖാലത്ത്, അങ്ങനെ അവർ പറയാണ്, ഫലമ്മാ ദഖല, നബി വീട്ടിലേക്ക് വന്നപ്പോൾ, അഖ്ബർതുഹു, ഇക്കാര്യം ഞാൻ പറഞ്ഞു, രഹസ്യ ജീവിതത്തെ കുറിച്ച് ചോദിച്ചു, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അപ്പോ ഫല, റസൂൽ പറഞ്ഞു, അഹ്സൻതി, നീ ചെയ്തു, നീ പറഞ്ഞതാണ് ശരി, അഹ്സൻതി, മനസ്സിലായില്ലേ? അപ്പൊ രഹസ്യവും പരസ്യവും ഒരുപോലെയാകണം. അതോടൊപ്പം ഒരു പാഠം കൂടി പഠിച്ചു, രഹസ്യത്തിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പഠിച്ചു. റസൂലായതുകൊണ്ട് ന്യൂനത ഉണ്ടായില്ല. അതായത് ഇവർ ഒരു രഹസ്യം വെളിപ്പെടുത്തിയത് സ്വഹാബികൾ മനസ്സിലാക്കിയല്ലോ, അപ്പം മറ്റൊരാളുടെ രഹസ്യം അറിഞ്ഞിട്ട് അതൊരു പക്ഷെ വെളിപ്പെടുത്തും, അതിന് തെളിവായിട്ട് അവരൊരു പക്ഷെ എന്ത് പറയും? റസൂലുള്ളാഹിന്റെ ഭാര്യ എടുത്ത് പോയി ഞങ്ങൾ രഹസ്യം ചോദിച്ചോ പറഞ്ഞു നിൽക്കണ്ടല്ലോ, റസൂലായതുകൊണ്ട് അതിൽ മോശമൊന്നുമില്ല, വേറൊരാളാണെങ്കിൽ അത് പറയുന്നതിന് വിരോധമില്ലല്ലോ, അതാണ് അവർ പേടി. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ഹദീസിൽ നിന്ന് പഠിച്ചു. ഒന്ന്, ഒരാളുടെ രഹസ്യത്തിലുള്ള മോശമായ കാര്യങ്ങളെപ്പറ്റി മറ്റൊരാൾ ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കാൻ പാടില്ല. സഹോദരന്റെ രഹസ്യം അത് പരസ്യപ്പെടുത്തിയാൽ, അത് വെളിപ്പെടുത്തിയാൽ എന്തായിരിക്കും? നമുക്കതിനെക്കുറിച്ച് നമ്മൾ വേറെ തന്നെ പഠിച്ചിട്ട് ഇൻഷാല്ലാ മറ്റൊരിക്കൽ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അത് പാടില്ല എന്നൊന്ന്. ഒരാളുടെ ന്യൂനത നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? വെളിപ്പെടുത്താൻ പാടില്ല, വഷളാക്കാൻ പാടില്ല. ഏതെങ്കിലും തമ്മാടികളെയും പാതകളെയും കൊലപാതകളെയും വ്യഭിചാരികളെയും പരസ്യമായി ശിക്ഷിക്കുന്നത് ഇതിനെതിരല്ല, അത് വേറെ വിഷയമാണ്. തമ്മാടികളായ ആളുകൾ അങ്ങനെ ശിക്ഷിക്കാം, പരസ്യം ശിക്ഷിക്കാം, റസൂലുള്ളാഹി പരസ്യത്തിനെ ശിക്ഷിക്കാം അല്ലേ? വ്യഭിചാരികൾ എറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവരുമ്പോഴും കൊലപാതകയെ വെട്ടിക്കൊല്ലുമ്പോഴൊക്കെ ആളുകൾ മുന്നിൽ ചെയ്യും. അപ്പൊ തെറ്റ് പരസ്യപ്പെടുത്തുന്നതിൽ പെടും, അത് പെടില്ല, അത് വിഷയം വേറെയാണ്. ഇത് സാമൂഹ്യ ദ്രോഹത്തെ എതിർക്കലാണ്, ഇതല്ല. ഒരാളുടെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ന്യൂനതകൾ, അദ്ദേഹത്തെക്കുറിച്ച് മോശം ധാരണ ഉണ്ടായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പരസ്യപ്പെടുത്തുക എന്നുള്ളത് അത് വളരെ മോശമായൊരു സംഗതിയാണ് എന്ന് ഈ ഹദീസിന്റെ രണ്ടും നമ്മളിൽ നിന്ന് പഠിക്കണം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യം അദ്ദേഹത്തിന്റെ പരസ്യം പോലെ തന്നെയാണ്. രണ്ട്, സ്വകാര്യങ്ങളിൽ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് റസൂലിന്റെ മര്യാദയല്ല, അത് റസൂലിന്റെ ഭാര്യമാർക്ക് അത് അറിയാമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രംഗങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു പുലർത്തിയിട്ടുള്ള മര്യാദകൾ, അദ്ദേഹം സ്വഹാബത്തിൽ തർബിയത്ത് ചെയ്തിട്ടുള്ള മര്യാദകൾ അത് പഠിക്കുകയും ആത്മാർത്ഥമായി ഏറ്റവും ആദ്യത്തിൽ അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഉത്തമ മുവഹ്ഹിദുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ തൗഹീദുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് വേദനിക്കുന്ന എത്രയോ മനസ്സുകൾ നമുക്കിടയിലുണ്ട്. ഏത് കാരണം കൊണ്ടുള്ള വേദനയും അല്ലാഹു നമ്മിൽ നിന്ന് തുറവിയാക്കി തരട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا الا قضيت ولا مرضا الا شفيت ولا حاجه من حوائج الدنيا والاخره الا قضيتها يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد. واخر دعوانا ان الحمد لله رب العالمين.